We want to continue looking at what we were seeing earlier.
നമ്മൾ കഴിഞ്ഞ മീറ്റിംഗിൽ കേട്ട അതേ ആത്മാവിൽ തന്നെ മുൻപോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്നു.
To see the true religion from the false religion.
യഥാർത്ഥ സഭയും കപട സഭയും തമ്മിലുള്ള വ്യത്യാസം.
The true church, the false church.
യഥാർത്ഥ ദൈവത്തിന്റെ സഭയും കപട സഭയും
തമ്മിലുള്ള വ്യത്യാസം. False faith.
യഥാർത്ഥ വിശ്വാസവും കപട വിശ്വാസവും.
Right through the Bible you see it.
തിരുവചനത്തിന്റെ ആദ്യ അവസാനങ്ങൾ കാണാം.
You must see it that there is two streams that began with Cain and Abel.
കയീനിലും ആബേലിലും തുടങ്ങിയ രണ്ട് ഉറവുകൾ നമുക്ക് അവിടെ കാണാം.
You see it at the end of the Bible in Babylon and Jerusalem.
തിരുവചനത്തിന്റെ അവസാന ഭാഗത്ത് ബാബിലോണും യെരുശലേമും.
All of us are today between Genesis and Revelation.
നമ്മളെല്ലാവരും ഇന്ന് ഉൽപ്പത്തിയിലും വെളിപ്പാടിനും ഇടയിലാണ്.
The Bible says in the last days there are going to be many people like that who are in that wrong stream.
ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നു അതി നാളുകളിലെ ആ മോശമായ ഉറവയിലുള്ള ധാരാളം ജനങ്ങൾ ഉണ്ടാവുമെന്ന്.
Says in 2 Timothy 3.
രണ്ട് തിമോത്തിയോസ് മൂന്നാം അധ്യായത്തിൽ അത് ഇങ്ങനെ പറയുന്നു.
That there will be many people in the last days. Verse 1. Talking about the last days.
അന്ത്യകാലത്തെ ദുഃഖകര സമയങ്ങൾ വരും എന്നറിയുക.
Verse 5, there'll be people holding to a form of godliness without its power.
And John Mark is saying, "Bhoga priyarai bhaktiyude vesha dharichathu shakti dharichunnavarai."
They'll be religious people.
Ivide madhavaktharayittulla manushya dharalam undai.
And they will even do signs and wonders.
Avare adbhuthangalum adayalangalum cheyyunnavarai.
But they, like it says in verse 8, Jannes and Jambres opposed Moses.
Avide etta maathathil parayunu Jannesum Jambrosum Moseyode edirthathu pole thanne.
Those were the magicians of Pharaoh.
അവിടെ അന്നത്തെ കാലത്ത് ഫറവോന്റെ ഭാഗ്യക്കാരായിരുന്നു അവരുണ്ടു.
They did wonders.
അവരെ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിരുന്നവരാണ്.
They stood against Moses.
അവർ മോശയ്ക്ക് എതിരായിട്ട് നിന്നവരുമാണ്.
So there also you find this contrast between religious people and a godly man like Moses.
ആ കാലത്തും ആ മതഭക്തരായിട്ടുള്ളവരും ഒരു യഥാർത്ഥ ദൈവമനുഷ്യനും തമ്മിലുള്ള പോരാട്ടം അവിടെ കാണുവാനായിട്ടുണ്ടായിരുന്നു.
See, right from the time of Abel, a truly godly man is always hated.
ഹാബീലിന്റെ കാലം മുതൽ യഥാർത്ഥമായിട്ടുള്ള ദൈവമനുഷ്യൻ എല്ലായ്പ്പോഴും മറ്റുള്ളവരാൽ വെറുക്കപ്പെട്ടു.
Have you ever thought why did Cain hate Abel?
നിങ്ങളെപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് കയ്യൻ ഹാബേലിനെ വെറുത്തതെന്ന്?
Abel do him any harm?
ഹാബേൽ അവനെന്തെങ്കിലും കുറ്റം ചെയ്തിരുന്നോ?
No.
ഒന്നും ചെയ്തിട്ടില്ല.
Abel had a good heart.
ഹാബേലിന് വളരെ ശുദ്ധമായിട്ട് നല്ല മനസ്സായിരുന്നു.
He was hated because God blessed.
അവനെന്തുകൊണ്ടാണ് വെറുക്കപ്പെട്ടത്? കാരണം അവനെ ദൈവം അനുഗ്രഹിച്ചു.
When we follow the Lord, we do the same.
നമ്മളും ദൈവത്തെ പിൻപറ്റുമ്പോൾ ഇത് തന്നെയായി നമുക്ക് സംഭവിക്കുന്നത്.
We'll be hated by others.
നമ്മൾ മറ്റുള്ളവരാൽ വെറുക്കപ്പെടും.
By other Christians.
മറ്റു ക്രിസ്ത്യാനികളാൽ.
Because God bless.
കാരണം ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നത് കൊണ്ട്.
Ungodly people cannot endure God's blessing.
ആ മതഭക്തി ഇല്ലാത്ത ദൈവ മനുഷ്യർ അല്ലാത്തവർക്ക് മറ്റുള്ളവരെ ദൈവം അനുഗ്രഹിക്കാൻ സാധിക്കാൻ സാധ്യമല്ല.
When they see God blessing our life,
നമ്മുടെ ജീവിതങ്ങളെ ദൈവം അനുഗ്രഹിക്കുന്നവർ കാണുമ്പോൾ,
when they see God giving us a happy family life as husband and wife,
നമ്മുടെ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് സന്തോഷകരമായ കുടുംബ ജീവിതം ദൈവം നമുക്ക് തരുന്നു കാണുമ്പോൾ,
blessing our children,
നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവം അനുഗ്രഹിക്കുന്നത് കാണുമ്പോൾ,
God blessing our ministry,
നമ്മുടെ ശുശ്രൂഷയെ ദൈവം അനുഗ്രഹിക്കുമ്പോൾ,
God blessing our church,
നമ്മുടെ സഭയെ ദൈവം അനുഗ്രഹിക്കുമ്പോൾ,
it just makes many people very jealous.
മറ്റു പലരും വളരെ
അസൂയാലുകളാണ്.
നമ്മളെ ആക്രമിക്കുന്നതിന് നമ്മളെ എതിരിടുന്നതിന് പല രീതിയിൽ അവർ ശ്രമിക്കും.
But we have to be very careful that that poison which they have does not get into our system.
Our ആക്രമിക്കുന്ന വിഷം നമ്മളുടെ ആ ഇടയിലേക്ക് ഒരിക്കലും കടന്നുവരാതിരിക്കാൻ നമ്മൾ ജാഗ്രതയുള്ളവരായിരിക്കും.
There is a proverb in English that you can kill two birds with one stone.
ഇംഗ്ലീഷിലുള്ള ഒരു പഴഞ്ചൊല്ലുണ്ട്, ഒറ്റ വിളിക്ക് രണ്ട് പക്ഷി എന്നുള്ളത്.
And that is what the devil does.
അതാണ് സാത്താൻ ചെയ്യുന്നത്.
He makes one person evil.
അവനെ ഒരു മനുഷ്യനെ പൈശാചിയാക്കുന്നു.
And that person becomes evil and evil and evil towards the other person.
അവൻ പൈശാചിയായി കൊണ്ട് തന്നെ മറ്റുള്ളവരും പൈശാചിയായി.
And the other person also becomes evil.
അപ്പോൾ ആ മറ്റേയാളും പൈശാചിയുടെ
ദ്വാരത്തിൽ kill two birds with one stone.
അപ്പോൾ ഒരു വെടിക്ക് സാത്താൻ രണ്ട് പക്ഷികളെ കിട്ടുന്നു.
Now we have to be careful that he is not able to catch us like that.
നമ്മളെല്ലാവരും ജാഗ്രതയുള്ളവരായിരിക്കും. ഒരിക്കലും സാത്താൻ നമ്മളെ അങ്ങനെ പിടിക്കാതിരിക്കരുത്.
We keep an honest heart.
നമ്മൾ സത്യസന്ധതയുള്ള ഹൃദയം.
Keep a good heart towards all people.
എല്ലാ മനുഷ്യരോടും നല്ല ഹൃദയം.
People who are evil to us, we love them.
നമ്മളോട് എതിർക്കുകയും നമ്മളെ പൈശാചി പ്രവർത്തനം ചെയ്യുന്നതിനോട് നമ്മളെ നമ്മൾ സ്നേഹിക്കുക.
വെരി ഇമ്പോർട്ടന്റ്,
വളരെ പ്രധാനമുള്ള കാര്യം.
You know this phrase in Ephesians chapter 3. Ephesians 3, it says that we must be, verse 17, rooted and grounded in love.
അടിസ്ഥാനപ്പെട്ടവരായി.
There are two words used there.
അവിടെ രണ്ട് വാക്കുകൾ,
rooted
വേരൂന്നി
and grounded,
അടിസ്ഥാനപ്പെട്ടവർ.
That reminds us of the two examples Jesus used in this Matthew chapter 7. The tree, the good tree, firmly rooted.
നല്ല വൃക്ഷം ആഴത്തിൽ വേരൂന്നിയിരുന്നു.
And the house firmly grounded. The emphasis here is on the root and the foundation.
ഇവിടുത്തെ പ്രാധാന്യം ആഴത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവനാണ്.
See, men give more importance to the outward appearance.
മനുഷ്യൻ പുറമെയുള്ള കാര്യം പ്രാധാന്യം നൽകുന്നു.
But if you are a sensible builder, you will not worry about outward appearance as much as you worry about foundation.
ബുദ്ധിയുള്ള ഒരു കെട്ടിടം പണിക്കാരനാണെങ്കിൽ ഒരിക്കലും പുറമെയുള്ള കാര്യത്തിനല്ല, ആഴത്തിൽ പോയി അടിസ്ഥാനത്തിനാണ് നിങ്ങൾ പ്രാധാന്യം.
If you are a true disciple of Jesus, you will be more concerned about the outward, the foundation rather than outward appearance.
യഥാർത്ഥമായി ക്രിസ്തുവിന്റെ ഒരു ശിഷ്യനാണെന്നുണ്ടെങ്കിൽ പുറമെയുള്ള കാര്യങ്ങൾ കുതിരിയായിട്ട് അടിസ്ഥാനമായിട്ട് വിശ്വാസ കാര്യങ്ങൾക്കായിരിക്കും നിങ്ങൾ പ്രാധാന്യം നൽകുക.
Remember that.
അതെപ്പോഴും ഓർത്ത് എല്ലായ്പ്പോഴും.
That is the most important thing.
അതാണ് ഏറ്റവും പ്രാധാന്യമുള്ള കാര്യം.
Not the outward appearance.
പുറമെയുള്ള കാര്യങ്ങളല്ല.
Not what the tree looks like on the outside.
പുറമേ നോക്കുമ്പോൾ വൃക്ഷം എങ്ങനെ
ഇരിക്കുന്നു. The root is not good. One day one storm will pull out that.
അതിന്റെ വേറെ ആഴത്തിൽ ഊന്നിയിട്ടില്ല എങ്കിൽ ഒരു കാറ്റ് മനസ്സിലാക്കാൻ
സാധിക്കും. Don't worry about what people come to your assembly and say there is no life here.
നിങ്ങളുടെ കൂട്ടായ്മയ്ക്ക് പുറത്തുനിന്നുള്ള ആൾക്കാർ കടന്നു വന്നിട്ട് ജീവനില്ല എന്ന് പറയുന്നതിനെ കുറിച്ച് നിങ്ങൾ ഭാരപ്പെട്ട ആവശ്യമില്ല.
To me, there is only one mark of life.
എന്നെ സംബന്ധിച്ചിടത്തോളം ജീവന്റെ അടയാളം ഒന്ന് മാത്രമാണ്.
Jesus said, all men will know you are my disciples when you love one another.
യേശുക്രിസ്തു പറഞ്ഞു, നിങ്ങളുടെ പരസ്പരമുള്ള സ്നേഹം കണ്ടിട്ടാണ് മറ്റുള്ളവർ ക്രിസ്ത്യാനികളാണെന്ന്
അറിയാം.
നമ്മൾ ശബ്ദം
ഉണ്ടാക്കുന്ന,
നമ്മൾ അപ്പം നുറുക്കുന്നത്
കൊണ്ടല്ല,
ഈ കാര്യങ്ങളൊന്നും
തന്നെ.
നമ്മൾ പരസ്പരം സ്നേഹിക്കുന്നെങ്കിൽ നമുക്ക്
ജീവനുണ്ട്.
അപ്പോൾ യേശുക്രിസ്തു പറഞ്ഞു, അതാണ് എന്റെ ശിഷ്യന്മാരുടെ
അടയാളം. Who think that life is manifested by a lot of noise.
ലോകത്തിൽ ബുദ്ധിഹീനരായിട്ടുള്ള ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത് ധാരാളം ശബ്ദം ഉണ്ടാകുന്നുണ്ടാണ് ജീവൻ ഉണ്ടാകുന്നതാണ്.
I'm not bothered about the opinions of these stupid believers.
ആ ബുദ്ധിയില്ലാത്തവരായിട്ടുള്ള വിശ്വാസികളുടെ ഈ അഭിപ്രായത്തിന് എനിക്ക് യാതൊരു എതിരെയുമില്ല.
Jesus has told me what is most important.
യേശു ക്രിസ്തു എന്നോട് പറഞ്ഞിട്ടുണ്ട് പഠനത്തിൽ എന്താണ് ഇമ്പോർട്ടന്റ് ആയിട്ട് പ്രാധാന്യമുള്ളത്.
Be rooted and grounded in love.
അതാണ് ഇവിടെ നമ്മൾ വായിച്ചത്. നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരാണ്.
If I am rooted and grounded in love, there can be no jealousy in my heart.
And there nehathil aalathil veerunnittundengil ende hrudayathil athiyum undayilla.
It's very important.
Adu valare pradhanamulla karyamaanu.
No matter what happens, I will love God and I will love my fellow believers.
Endathu sambhavichalum yan devathe snehikkum ende kooda sahodari sahodarmare snehikkum.
If you can be rooted and grounded in this,
ningalkku idil veerunni adikkarapadan saadhyamaanu.
Even if you don't have much knowledge of the Bible,
ningalkku
നിങ്ങളുടെ
മീറ്റിംഗുകളൊന്നും ആകർഷണം
അല്ലെങ്കിൽ
രണ്ടാമത്തെ വരവിൽ മറ്റു സഭകളെ അപേക്ഷിച്ച് നിങ്ങളുടെ കൂട്ടായ്മ അതിശക്തിയുള്ളതായി.
I have thought how Jesus, when he wanted to build a church, he only gathered 12 people.
ദൈവത്തിന്റെ സഭ പണിയുവാനായിട്ട് ദൈവം വെറും 12 ആൾക്കാരെ മാത്രമേ
കൂട്ടിയുള്ളൂ. And you read in Revelation chapter
21.
Here we read about Jerusalem, which is the true church. Verse 10, he saw the holy city, Jerusalem, coming down from heaven from God.
എന്ന വിശുദ്ധ നഗരം സ്വർഗത്തിൽ നിന്നും ദൈവസന്നിധിയിൽ നിന്നും തന്നെ തേജസ്സുള്ളതായിരുന്നു
കാണിച്ചു. The wall of the city had 12 foundation stones, and on them were the 12 names of the 12 apostles of the Lamb.
അതിന് പൊക്കമുള്ള വൻമതിലുകൾ 12 ഗോപുരവും ഗോപുരങ്ങൾ 12 ദൂതന്മാർ, ഇസ്രായേൽ മക്കളുടെ 12 ഗോത്രങ്ങളുടെ പേർ അതിൽ കൊത്തിയിട്ടുണ്ട്.
He began to build with just 12 people.
அவன் வெறும் 12 ஆட்காரே கொண்டான பிரபுவை ஆராய்ந்து கொடுங்கள்.
Many people want to build today, start with 30, 40, 50.
பல ஆட்காரியினும் தேவத்தே சபையை ஆராய்ந்து 30, 40, 50 ஆட்காரே கொண்டான.
I say you can never do it.
நான் வரையினும் நீங்கள்
கொள்ள வேண்டும். It will be a mixed crowd.
அது ஒரு இடகலர்ந்தா என கூட்டமாய் இருக்கும்.
It is always better to start with a few.
பலதை குறைச்ச ஆட்காரே கொண்டு தொடங்க நான் ஏற்று வந்தேன்.
And make sure everybody is at the same.
அங்கனையுள்ள கூட்டாயிலேக்கு ஆ சகோதரனும்
கூட்டிச்சேர்க்கப்படணும்.
சபா ஒரு ஆஸ்பத்திரி போலயான.
There's no use having a big hospital with no hygienic conditions, everything is filthy.
எல்லாம் மாலின்யங்கள் நிறைந்திருக்கிற ஒரு ஆஸ்பத்திரியை கொண்டு ஒரு வலி ஆஸ்பத்திரியை கொண்டு ஒரு பிரயோஜனம் இல்ல.
Better to have a small clinic where everything is clean and hygienically kept.
வளரே சுத்தியுள்ளதும் விருத்தியுள்ளதுமாயிட்டுள்ள ஒரு ചെറിയ கிளினிக் உள்ளதானே அதிலும் நல்லது.
The church is also like a school.
தேவதர சபா ஒரு ஸ்கூல் போல.
I know you're saying there are 1000 students in the school, but most of them are failing in the final examinations.
ஆயிரம் குட்டிகள் ஒரு ஸ்கூல்ல அவசான வருஷ பரீட்சையில் எல்லாரும் தோல்க்குதுங்க எந்தாலும் கொண்டு பிரயோஜனம்.
It's better to have a small school with 30 students, at least they're all getting first class.
30 குட்டிகளை கொண்டுள்ள ஸ்கூல்ல எல்லாருக்கும் ஒரு ஃபர்ஸ்ட் கிளாஸ் இருந்தாங்க அதான் கூடுதல் ஒண்ணு.
Where will you put your child?
இந்த குஞ்சினை நீ எவ்வளவு வைப்பது?
So big school, let me send him there.
பெரிய ஸ்கூல் ஆனது கண்டு நம்ம குஞ்சுகளை நம்ம பெரிய ஸ்கூல் ஆயிக்கும் ஒரிக்கல்
என்று குட்.
நம்ம நல்ல ஸ்கூல்
ஆயிக்கும்
பெரிய ஸ்கூல் அல்ல.
We don't see big hospital, we say good hospital.
நம்ம ஆ வலிப்பத்தில் அல்ல நம்ம நல்ல ஹாஸ்பிட்டல் ஆஸ்பத்திரிகளான நம்ம போகுது.
Not big school but good school.
பெரிய ஸ்கூல் அல்ல ஆனால் நல்ல ஸ்கூல்.
Not big hospital but good hospital.
பெரிய ஹாஸ்பிட்டல் அல்ல ஆனால் நல்ல ஹாஸ்பிட்டல்.
பரவாயில்ல சார்.
அதுபோல தேவதற்கு சபைய குறிச்சுங்கள் பரையும்.
Big one or a good one?
பெரியதோ நல்லது.
Jesus built a small church but it's a really good one.
இயேசு கிறிஸ்துவோட சபை சிறுதானு என்றால் அது ஏற்று நம்மை.
Even there, there was one devil. You cannot avoid that.
அதனிடையிலும் ஒரு சாத்தான் உண்டாயிருந்து அது உங்களுக்கு தடைவன் சாத்தியமல்ல.
On this earth you can never get anything 100% pure.
இந்த பூமியில 100% சுத்தத்தை உள்ள ஒரு கிரியை நீங்கள் லபிக்கே.
Even in Jesus church there was one devil.
இயேசு கிறிஸ்துவின் சபையிலும் ஒரு சாத்தான் உண்டாயிருந்து.
So I don't believe we can build a perfect church.
அதுകൊണ്ട് நான் ஒരിക്കലും விசுவாசிக்கல. நமக்கு ஒரு பரிபூர்ணதையுள்ள சபை பணியவன்
சாத்தியம். God will be somebody who is half hearted.
ஆரெங்கிலும் அர்த்தமற்றதாயிருக்கிற ஒரு சபை
வேண்டாம். Maybe the husband is a zealous brother but the wife is just half hearted.
தெரபொல் பத்தாவே வளர தீசந்தள்ள சகோதரனாயிருந்தால் சகோதரி தீதோஷமாயிருக்கும்.
Or the sister may be whole hearted and the wife is the husband is just coming along.
தெரபொல் சகோதரி தீசந்தள்ளதும் பத்தாவே தீதோஷமாயிருக்கும்.
Yeah, that can happen.
அது சம்பவிக்கும்.
We have seen that many times.
பல தரங்களில் நம்ம கண்டுபிடிச்சோம்.
We don't have to worry about them. We don't have to judge them.
நமக்குவரே குறித்து சங்கடப்படுவதற்கான காரியங்கள் அவரே நமக்கு விதிக்க அவசியம் இல்ல.
The Lord wants to build a strong church.
தேவாதிரேக்கிறது சக்தியுள்ள சபையை.
Where everybody is rooted and grounded in love.
எல்லாரும் வேர் ஆழத்தில் வேர் ஊன்றி
ஸ்நேகத்தோடு and love to one another.
பரஸ்பரம் கட்டி ஜெலிக்கும் ஸ்நேகம் உள்ளவராய்.
So when you turn to Matthew chapter 7,
அதாவது சுவிசேஷமாய் நாம் கடந்து வரும்போது,
we read there that Jesus said, everyone, verse 24, who hears these words and does them can be compared to a wise man who built his house on a rock.
ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവരൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു.
And the foolish man is the one who hears these words, verse 26, and does not do them.
നൈഗുതാരാ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ഈ വചനങ്ങളെ കേട്ട് ചെയ്യാത്തവരൊക്കെയും മണൽമേൽ വീട് പണിത മനുഷ്യനോട്.
But if I do everything Jesus says,
യേശുക്രിസ്തു പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുകയാണെങ്കിൽ,
then verse 25, the rains may come.
നമ്മുടെ സോദനങ്ങൾ കടന്നു വരുന്ന മൂന്ന് വശങ്ങളിലൂടെയാണ്.
One is from the three things mentioned here, rain, floods and wind.
നമ്മുടെ ഇപ്പോൾ വായിക്കുണ്ടായി മഴ, കാറ്റ്, വെള്ളം.
So we also face three areas where we are at face trials.
നമ്മുടെ ജീവിതത്തിൽ നമുക്കും മൂന്ന് ഏരിയകളിലെ സോദനങ്ങൾ ഉണ്ടാകും.
One we get trials from people.
ഒന്ന് മനുഷ്യനുള്ള സോദനകൾ.
Friends,
സുഹൃത്തുക്കൾ,
relatives,
ബന്ധുക്കൾ,
neighbors,
അയൽവക്കാർ,
parents,
മാതാപിതാക്കൾ,
in-laws,
അളിയന്മാർ,
father-in-law, mother-in-law,
ഭാര്യയുടെ വശത്തുള്ള ബന്ധുക്കൾ
ബോസ് ഓഫ് വർക്ക് ഓർ ലാൻഡ്ലോർഡ്
ജോലി സ്ഥലത്തെ മേലുദ്യോഗസ്ഥൻ അല്ലെങ്കിൽ
മനുഷ്യരുമായിട്ട്
ബന്ധമില്ലാത്ത പ്രായോഗികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ.
And the third area is from demons.
മൂന്നാമത്തേത് സാത്താന്റെ ശക്തികളെന്നുള്ള
സ്റ്റേറ്റ്മെന്റ് ആണ്. Demons also attack.
സാത്താന്റെ സൈന്യവും
ചേർന്ന് all these three cannot make my house collapse.
ഈ മൂന്ന് കാര്യങ്ങളും എന്റെ ഭവനത്തെ വീഴ്ത്തുവാനായിട്ട് ഉതകില്ല.
My house is built on obedience to what Jesus said.
യേശുക്രിസ്തു പറഞ്ഞ വചനങ്ങളെ അനുസരിച്ച് എന്റെ ഭവനം പണിതിട്ടുണ്ട്.
Now when we look back over our life, we have to all admit that we have not obeyed everything that Jesus has said.
നമ്മുടെ പുരകാല ജീവിതത്തിലേക്ക് നമുക്ക് തിരിച്ചു നോക്കിയാൽ നമുക്ക് പറയാൻ സാധിക്കും ദൈവം യേശുക്രിസ്തു പറഞ്ഞ എല്ലാം നമ്മൾ അനുസരിച്ചിട്ടില്ല എന്ന്.
And because of that we have suffered many things.
അതുകൊണ്ട് നമ്മൾ പല കാര്യങ്ങളും കഷ്ടപ്പെടുകയും
ബുദ്ധിമുട്ടുകയും. I know many things I have suffered in my life because I have not done exactly what Jesus said.
എന്റെ ജീവിതത്തിൽ ഞാൻ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിച്ചതിന്റെ മെയിൻ കാരണം ഞാൻ യേശുക്രിസ്തു പറഞ്ഞ എല്ലാ കാര്യങ്ങളും അനുസരിച്ചില്ല.
Lord, okay, I'm sorry, but of what I did in the past.
ഞാൻ അപ്പോൾ ദൈവത്തിന് മുമ്പ് പറഞ്ഞു കർത്താവേ ക്ഷമിക്കണം ഞാൻ
പുതുതായിട്ട്
ഭാവിയിലെ ഞാൻ വളരെ സൂക്ഷിച്ച് കാര്യങ്ങൾ
ചെയ്യുവാൻ
ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു.
Don't be discouraged if you have failed in the past.
നിങ്ങൾ പുതുകാലത്ത് പരാജയം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിരാശരാകരുത്.
All of us have failed in the past.
നമ്മളെല്ലാവരും പുതുകാലത്ത് പരാജയപ്പെടുന്നവരാണ്.
We need not get discouraged.
നമ്മൾ നിരാശരാകേണ്ട ആവശ്യമില്ല.
God will overlook the past.
പുതകാലത്തെ നോക്കാത്ത ഒരു
ദൈവമാണ്
ഭാവിയിലേക്ക് നമ്മളെ
ഉത്സാഹിപ്പിക്കുന്നവരാണ്.
ദൈവത്തോട് പറയുക, രക്തത്തിനടിയിൽ അതിനെ മറച്ചിട്ട് ഞങ്ങളെ ശുദ്ധരാക്കണമേ.
നിന്റെ
ശുദ്ധരക്തത്താൽ ഞങ്ങളെ
ശുദ്ധീകരിക്കണമെന്ന്
ആ ഭാവിയിലുള്ള കാര്യത്തിലേക്ക് ആയുവാനായിട്ട് എന്നെ
സഹായിക്കണമെന്ന് collapse when these things happen.
ഈ സാഹചര്യങ്ങളോ ഈ സമ്മർദ്ദങ്ങളോ വരുമ്പോൾ വീടുവാൻ എന്നെ ഭാവി സഹായിക്കണമെന്ന്.
Very simple how to avoid collapse.
വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് എങ്ങനെ വീഴാതിരിക്കുക എന്നുള്ളത്.
That is obey what Jesus has said.
യേശുക്രിസ്തു പറഞ്ഞ വചനങ്ങൾ അനുസരിക്കുക മാത്രമാണ് അതിന്റെ കാര്യം.
When we find it difficult,
നമ്മൾ പ്രയാസങ്ങൾ അനുഭവിക്കുന്നു,
then we ask for the power of the Holy Spirit.
യേശുക്രിസ്തു പരിശുദ്ധാത്മാവിന്റെ ശക്തിക്കായി ദൈവത്തോട് യാചിക്കുക.
You know, I think of the word of God is called in Acts chapter 20. The word of God is called the word of his grace in verse
32. ദൈവത്തിന്റെ വചനം ദൈവത്തിലും അവന്റെ കൃപയുടെ വചനത്തിലും ഞാൻ
called the word of his grace.
അവന്റെ കൃപയുടെ വചനം എന്നാണ് പറയുന്നത്.
What is the meaning of why is God's word called the word of his grace?
എന്തുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം കൃപയുടെ വചനം എന്ന് പറയുന്നത്?
I believe it means this.
ഞാൻ വിശ്വസിക്കുന്നത് ഇങ്ങനെയാണ്.
That wherever there is a command in the New Testament,
പുതിയ നിയമത്തിൽ എവിടെയെങ്കിലും ഒരു കൽപ്പന ഉള്ളപ്പോൾ,
hidden in that commandment is a promise, I will give you grace to keep it.
ആ കൽപ്പനയിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു രഹസ്യമുണ്ട്, ഇത് സൂക്ഷിപ്പാനായിട്ട് പാലിപ്പാനായിട്ട് കൃപ ഞാൻ നിനക്ക് നൽകുന്നുള്ളൂ.
Husbands, love your wife like Christ loved the church.
ഭർത്താക്കന്മാരെ യേശുക്രിസ്തു സഭയെ സ്നേഹിക്കുമ്പോൾ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കുക.
Think that is easy.
നിങ്ങൾ വിചാരിക്കുന്നത് അത് എളുപ്പമാണെന്ന്?
Not at all.
ഒട്ടും തന്നെ എളുപ്പമുള്ള ഒരു കാര്യം.
That is the word of grace.
എന്നാൽ അവിടെ ഒരു കൃപയുടെ വചനമാണ്.
God will give you grace to keep it.
അത് സൂക്ഷിപ്പാനായിട്ട് ദൈവം നിങ്ങൾക്ക് കൃപ നൽകും.
Wives, submit your husbands as the church is subject to Christ.
ഭാര്യമാരെ സഭ ക്രിസ്തുവിന് കീഴടങ്ങിയിരിക്കുന്നവർ നിങ്ങളുടെ ഭർത്താക്കന്മാർ കീഴടങ്ങിയിരിപ്പിൻ.
You think that's easy?
നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അത് എളുപ്പമാണ്?
No.
ഒരിക്കലുമല്ല.
But it's the word of grace.
അതെ, കൃപയുടെ വചനമാണ്.
God says, I give you grace, do it.
ദൈവം പറയുന്നത് സാധ്യമാക്കുവാൻ ഞാൻ നിങ്ങൾക്ക് കൃപ നൽകും.
Love your enemies. You think that is easy.
നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കുക, അതിന് പാടുള്ള
കാര്യം. Let them that curse you.
നിങ്ങളെ ശപിക്കുന്നവരെ അനുഗ്രഹിക്കുക.
Pray for those who despitefully use you and persecute you.
നിങ്ങളെ കഷ്ടപ്പെടുകയും ബുദ്ധിമുട്ടുകയും ചെയ്തവർക്കൊരു പ്രാർത്ഥിക്കുക.
Do good to those who hate you.
നിങ്ങളെ വെറുക്കുന്നവരെ നന്മ ചെയ്യുക.
Bless those who curse you.
നിങ്ങളെ ശപിക്കുന്നവരെ അനുഗ്രഹിക്കുക.
Be kind to ungrateful and evil people.
ആ നന്ദിയില്ലാത്തവരോടും ക്രൂരരായിട്ടുള്ളവരോടും ദയാളുക.
None of these things are easy.
ഇതൊന്നും തന്നെ എളുപ്പമുള്ള കാര്യമല്ല.
It's the word of this grace.
ഇതൊക്കെയും കൃപയുടെ വചനങ്ങളാണ്.
Hidden in that promise, that commandment is a promise, I will give you grace to keep it.
ആ കൽപ്പനയിൽ മറഞ്ഞിരിക്കുന്ന ഒരു കൃപയുടെ വചനമുണ്ട്. അത് ചെയ്യുവാനുള്ള കൃപ ദൈവം തരും.
That's why it's because you don't believe that. That's why you say, no, we can't do it.
നിങ്ങൾ വിശ്വസിക്കാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് സാധ്യമാകാതിരിക്കുന്നത്.
No, when the Lord told Israelites, go into Canaan. Occupy the land.
ദൈവം മക്കളോട് പറഞ്ഞു കനാൻ ദേശത്തേക്ക് പോയി അതിനെ കീഴടക്കുക. അവിടെ മല്ലന്മാരെ കണ്ട് അവർ മടങ്ങി വന്നു.
Why?
എന്തുകൊണ്ട്?
Is it because God did not know that there were giants there?
ദൈവത്തിന് അറിയില്ലായിരുന്നു അവിടെ മല്ലന്മാർ ഉണ്ടായിരുന്നു എന്നുള്ളത്.
He knew it very well.
അവനത്
But when they saw the giants, they said, God has told us to conquer them. That means He will definitely give us grace to conquer them.
അവരാ മല്ലന്മാരെ കണ്ടപ്പോൾ വിശ്വസിക്കണമായിരുന്നു അവരെ കീഴടക്കാനുള്ള ശക്തി
ആൾക്കാർ
മാത്രമേ വിശ്വസിച്ചുള്ളൂ.
സോ യു സീ, ഇഫ് യു ടെൽ യുവർ സൺ ടു ഗോ ടു ദ മാർക്കറ്റ് ആൻഡ് ബൈ സംതിങ്,
നിന്റെ മകനോട് കടയിൽ പോയി സാധനം വാങ്ങാൻ റൊട്ടി വാങ്ങിക്കൊണ്ട് വരിക എന്ന് പറഞ്ഞാൽ,
ഹിഡൻ ഇൻ ദാറ്റ് കമാൻഡ് ഈസ് ഓൾസോ ദ പ്രോമിസ് ഐ വിൽ ഗിവ് യു ദ മണി ടു ബൈ ഇറ്റ്.
ആ കൽപ്പനയിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്, അത് വാങ്ങാനുള്ള പണവും ഞാൻ
നൽകുന്നുള്ളത്.
ഞാൻ എന്റെ പുത്രനോട് ഇങ്ങനെ
പറയുന്നു,
അവിടെ പോയി ഒരു റൊട്ടി വാങ്ങിക്കൊണ്ടുവരിക. അവൻ എന്ത്
വിചാരിച്ചു?
ഒരു റൊട്ടി എന്ന് പറഞ്ഞാൽ 10 രൂപയാണ്.
ഞാൻ
എവിടെയെങ്കിലും പോയി വേല ചെയ്ത് 10 രൂപ സമ്പാദിച്ചിട്ട് റൊട്ടി വാങ്ങിക്കൊണ്ട് മടങ്ങി. അതാണോ അവൻ ചിന്തിക്കുന്നത്?
Not at all.
ഒരിക്കലുമല്ല.
What does he say?
അവൻ എന്ത് പറയും?
He said, Dad, sure.
ഇതാ തീർച്ചയായിട്ടും ഞാൻ പോകാം.
Give me the money.
ആ പണം നീ തരുക.
Give me the money, I'll go and buy.
പണം തരുക, ഞാൻ പോയി വാങ്ങിക്കൊണ്ട്
വരാം. You want me to buy 10 loaves of bread? Give me 100 rupees, I'll go and buy 10. I think no problem for me.
10 റൊട്ടി വാങ്ങണമോ, 100 രൂപ തരുക, ഞാൻ പോയി വാങ്ങിക്കൊണ്ട് വരാം.
You tell me to go and buy a car, I'll buy a car also. Give me the money.
നീ എന്നോട് പറയാ പോയി കാർ വാങ്ങാൻ പറഞ്ഞാൽ പണം തരുക, ഞാൻ പോയി വാങ്ങിക്കൊണ്ട് വരാം.
Nothing is difficult if you give him the money.
പണം കൊടുക്കുന്നതിൽ എന്ത് കാര്യവും വാങ്ങിക്കൊണ്ടുവരാൻ എളുപ്പമാണ്.
യു നോ, ദ മോസ്റ്റ് പവർഫുൾ തിങ് ഇൻ ദ വേൾഡ് ഇസ് മണി.
നിങ്ങൾക്കറിയാമോ, ലോകത്തിലെ ഏറ്റവും ശക്തിയുള്ളതും വിലയുള്ളതുമായ സാധനം പണമാണ്.
യു നോ വാട്ട് ഇസ് ദ ഇക്വിവലന്റ് ഓഫ് ദാറ്റ് ഇൻ ഗോഡ്സ് കിംഗ്ഡം?
നിങ്ങൾക്കറിയാമോ അതിന് തുല്യമായിട്ട് ദൈവത്തിന്റെ രാജ്യത്തുള്ളത് എന്താണെന്ന്?
ഗ്രേസ്.
കൃപ.
ഗ്രേസ് ഇസ് ഇൻ ഗോഡ്സ് കിംഗ്ഡം വാട്ട് മണി ഇസ് ഓൺ ദിസ് എർത്ത്.
ദൈവത്തിന്റെ രാജ്യത്തിൽ കൃപയുടെ വിലയാണ് ലോകത്തിൽ പണത്തിനുള്ളത്.
When you say a man is rich in grace, it's like being rich in money in this world.
നിങ്ങൾ പറയുന്നു ആ മനുഷ്യൻ ദൈവകൃപയിൽ ധനികനാണെന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ ധനികനായിട്ടുള്ള ഒരു മനുഷ്യനെ പോലെയാണ്.
Like a man who's got plenty of money.
ലോകത്തിൽ ധാരാളം പണമുള്ള ഒരാളെ
anything he sees, he can buy.
അവൻ കാണുന്നതെല്ലാം അവൻ വാങ്ങാൻ സാധിക്കും.
Anything he wants, he can get.
അവൻ ഇഷ്ടമുള്ളതെല്ലാം അവൻ വാങ്ങാം.
See, when a man is rich in grace, it's like that.
കൃപയിൽ ധനികനായിട്ടുള്ള ഒരു സഹോദരനോ
he can do anything.
അവൻ എന്തും ചെയ്യാം.
ലവ് ജനിച്ചു,
ശത്രുവിനെ സ്നേഹിക്കുക, തീർച്ചയായിട്ടും.
ഒബേ എനി കമാൻഡ്,
ദൈവത്തിന് എന്നാൽ നിങ്ങളെ കൃപയിൽ ദരിദ്രനാണെങ്കിൽ,
ദാറ്റ് ഈസ് ലൈക്ക് എ പൂർ മാൻ, ഹി കാനോട്ട് ഗെറ്റ് ദിസ്, ഹി കാനോട്ട് ഗെറ്റ് ദാറ്റ്, ഹി കാനോട്ട് ഗെറ്റ് എനിതിങ്.
അവൻ എന്ത് വാങ്ങാൻ സാധ്യമല്ല, അത് വാങ്ങാൻ സാധിക്കാത്ത ഒരു ദരിദ്രനായിട്ട് മനുഷ്യൻ ലോകത്ത് ജീവിക്കുന്ന പോലെയാണ്.
ഗോഡ്സ് വേർഡ് ഇസ് ദ വേർഡ് ഓഫ് ഹിസ് ഗ്രേസ്.
ദൈവത്തിന്റെ വചനം കൃപയുടെ വചനമാണ്.
ഹൗ മെനി പീപ്പിൾ ഹാവ് said, oh, these standards are too high.
എത്ര ധാരാളം ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഈ നിലവാരം വളരെ ഉയർന്നതാണ്.
People say to us, brother, your church standards are not too high, we cannot come there.
ചില പലരും പണ്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്, സഹോദര നിങ്ങളുടെ സഭയുടെ നിലവാരം വളരെ ഉയർന്നതാണ്, ഞങ്ങൾക്ക് അവിടെ വരുവാൻ സാധ്യമല്ല. ഞാൻ അവരോട് പറയും, ഞങ്ങൾ ആരും ഉന്നതന്മാരല്ല, ഞങ്ങളൊക്കെയും വളരെ ക്ഷീണിച്ചവരാണ്.
Can give grace for every commandment.
എന്നാൽ ഞങ്ങൾ ഒരു കാര്യം വിശ്വസിക്കുന്നു, എല്ലാ കൽപ്പനയ്ക്കും ദൈവത്തിന് ഞങ്ങൾ കൃപ നൽകുവാൻ
സാധിക്കും. As much as I will not send my son to buy something without giving him the money.
എന്റെ മകനെ റൊട്ടി മേടിക്കാൻ പണമില്ലാതെ ഞാൻ അയക്കാത്തതുപോലെ.
If the bread costs 10 rupees, I will not give him 9 rupees and that he has to go and work even to earn 1 rupee to fill up that balance.
10 രൂപ വരെയുള്ള റൊട്ടിക്ക് 9 രൂപ മാത്രം എന്റെ മകനെ കൊടുത്തു വിട്ടിട്ട് അവൻ പോയി ഒരു രൂപയ്ക്ക് ജോലി ചെയ്യുവാൻ ഞാൻ വിടാത്തതുപോലെ തന്നെ. എന്റെ പിതാവ്
ഐ വിൽ ഗിവ് ഹിം 10 റുപ്പീസ്.
ഞാൻ അവന് 10 രൂപ മുഴുവനായിട്ടും.
വാട്ട് ഇസ് ദ മീനിങ് ഓഫ് മൈ ഗ്രേസ് ഈസ് സഫിഷ്യന്റ് ഫോർ യു.
എന്റെ കൃപ നിനക്ക് മതി എന്നുള്ളതിന്റെ അർത്ഥം എന്താ?
യു നോ വാട്ട് ഇറ്റ് മീൻസ്?
നിങ്ങൾക്കതിന്റെ അർത്ഥം അറിയാം?
ദാറ്റ് ഐ വിൽ ഗിവ് യു ഇനഫ് മണി ടു ബൈ ദ തിങ് ഐ ടെൽ യു ടു ബൈ.
ഞാൻ നിന്നോട് വാങ്ങാൻ പറയുന്ന സാധനത്തിനും ആവശ്യമായിട്ടുള്ള പണം ഞാൻ നിനക്ക്
തരും.
പത്ത് രൂപ വരെയുള്ള റൊട്ടി മേടിക്കാൻ ഒരു കാർ വാങ്ങണമെങ്കിൽ അതിന് 4 ലക്ഷം രൂപയും ഞാൻ നിനക്ക് നൽകും.
മൈ ഗ്രേസ് ഇസ് സഫിഷ്യന്റ് ഫോർ യു.
എന്റെ കൃപ നിനക്ക്
മതി. ദ ചെക്ക് വിൽ ബി ഫോർ ദ എക്സാക്ട് എമൗണ്ട് അക്കോർഡിംഗ് ടു ദ ബിൽ.
ആ ബില്ലിനനുസൃതമായിട്ടുള്ള ചെക്ക് അതേ രൂപത്തിൽ കൊടുക്കുന്നത് പോലെ തന്നെയാണ് കൃപ.
യു ബിലീവ് ദാറ്റ്?
നിങ്ങൾ അത് വിശ്വസിക്കുന്നുണ്ടോ?
എവറി കമാൻഡ് ഓഫ് ജീസസ് ക്യാൻ ബി ഒബെയ്ഡ് ഇഫ് യു ഗെറ്റ് ഗ്രേസ്.
യേശുവിന്റെ എല്ലാ കൽപ്പനകളും നിങ്ങൾക്ക് കൃപ ലഭിക്കുന്നുവെങ്കിൽ സാധിക്കാൻ സാധ്യമാണ്.
സംതിങ് ലൈക്ക് മൈ സൺ സേയിങ്
എന്റെ മകൻ ഇങ്ങനെ പറയുന്നത് പോലെയാണ്,
ഐ കൻ ബൈ എനിതിങ്,
എനിക്ക് എന്തും വാങ്ങാൻ,
whatever my daddy tells me to buy I can buy.
എന്റെ പിതാവ് എന്നോട് പറയുന്നത് എല്ലാം എനിക്ക് വാങ്ങാൻ
സാധിക്കും. Car or elephant or bread or safety pin, anything cheap or expensive doesn't make any difference.
ആരോ ആനയോ safety pin ഓ ചീപ്പോ എന്ത് തന്നെ ആയിരുന്നാലും
എനിത്തിങ്
എന്തും എനിക്ക് വാങ്ങാൻ സാധ്യമാണ്.
And you say, how can you be so bold? You mean you can go and buy an elephant like that?
നിങ്ങൾ ചോദിക്കും, നിങ്ങളെ ഇത്ര ഉറപ്പിൽ എങ്ങനെ പറയാൻ സാധിക്കുന്നു ആനയെ മേടിക്കാൻ നിങ്ങൾക്ക് സാധ്യമാണോ?
My father tells me I can buy.
എന്റെ പിതാവ് എന്നോട് പറയുന്നതിന് എനിക്ക് തീർച്ചയായിട്ടും വാങ്ങാം.
I know one thing, my father will never tell me to buy something without giving me the money.
എനിക്ക് ഒരു കാര്യത്തിൽ ഉറപ്പുണ്ട്, എന്റെ പിതാവ് മുഴുവൻ പണവും തരാതെ എന്നോട് സാധനം വാങ്ങുവാൻ പറയില്ല.
So whether it's a safety pin or an elephant, he will give me the money for it.
അതൊരു സേഫ്റ്റി പിൻ ആണെങ്കിലും ഒരു ആനയാണെങ്കിലും അവനെനിക്ക് മുഴുവൻ തുകയും തരും.
Do we have that much faith in God?
നിങ്ങൾക്ക് ഓരോരുത്തർക്കും അത്തരത്തിലുള്ള വിശ്വാസം ഉണ്ടോ?
God will not tell me to do something without giving me the grace for it.
അങ്ങനെ ആകുമ്പോൾ കൃപ നൽകാതെ പിതാവ് എന്നോട് ഒരു കാര്യം ചെയ്യുവാൻ പറയും.
Grace equals money.
കൃപ
എന്ന് പറഞ്ഞാൽ
ആത്മീയ രാജ്യത്തിലെ കൃപ എന്ന് പറഞ്ഞാൽ ലോകത്തിൽ പണം പോലെ തന്നെയാണ്.
2 Corinthians 12:9. My grace is sufficient for you.
2 Corinthians 12:9 പറയുന്നു, എന്റെ കൃപ നിനക്ക് മതിയെന്ന്.
Okay, now here is one of the most fantastic promises in the whole New
Testament. ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു വാക്യത്തെ ഇവിടെ ഉണ്ട്.
2 Corinthians 9:8. This is an amazing promise.
വളരെ മനോഹരമായിട്ടുള്ള ഒരു
I believe all of us should know it by heart.
ഞാൻ വിശ്വസിക്കുന്നത് വിചാരിക്കുന്നു നിങ്ങൾ എല്ലാവരും ഇത് കാണാപ്പാടം അറിയണമെന്നാണ്. വായിക്കാം, നിങ്ങൾ സകലത്തിലും എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായി സകല സൽപ്രവൃത്തിയിലും പെരുകി വരുമാറ് നിങ്ങളിൽ സകല കൃപയും പെരുവാൻ ദൈവം
ശക്തനാകുന്നു.
എത്ര പ്രാവശ്യമാണ് ഇവിടെ സകലത്തിനെയും കുറിച്ച് പറയുന്നത്?
ഓൾ ഗ്രേസ്,
സകലത്തിലും,
ഓൾ ഗ്രേസ്,
സകല കൃപയിലും,
അറ്റ് ഓൾ ടൈംസ്,
എല്ലായ്പ്പോഴും,
having all sufficiency in everything,
purna drupti ullavarai sagala santoshathilum,
sisathing everything, everything, everything,
sagalavum ellavum purna,
all great
sagala drupti,
and he wants to give it to you in drops, in the bound towards you, sir,
adu thulli thulli aayittulla nirukkuna niranju kavinjana avan nalgunnathu,
so that you can have an abundance for every single good deed you have to do in life.
Appol purna drupthile sagala santoshathilum perigi varuvan namukku sadhyamaanu.
That means every single thing God has commanded we can do.
അതിന്റെ അർത്ഥം യേശു ക്രിസ്തു പറയുന്ന ഏത് ചെറിയ കാര്യം ചെയ്യുവാൻ നമ്മൾ സാധ്യമാണ് എന്നുള്ളത്.
I remember once I sent my son to buy some bread.
ഞാൻ ഓർക്കുന്നു എന്റെ മകനെ ഒരിക്കൽ ഞാൻ റൊട്ടി
വാങ്ങാനായിട്ട്
അതേപോലെ തന്നെ മടങ്ങി
വന്നു.
കാരണം അവൻ പണം എടുക്കാൻ പറഞ്ഞുപോയി.
Very often we are like that.
നമ്മളും പലപ്പോഴും അങ്ങനെ.
We hear the word of God.
നമ്മൾ ദൈവത്തിന്റെ വചനം കേൾക്കും.
Love your wife, like Christ loved the church. Okay, from today onwards I'm going to do it.
എന്റെ ഭാര്യയെ ക്രിസ്തു സഭയെ സ്നേഹിച്ചുപോലെ സ്നേഹിക്കാൻ കേൾക്കുമ്പോൾ ഇന്ന് മുതൽ ഞാൻ അങ്ങനെ ചെയ്യാൻ
തീരുമാനിച്ചു.
ഒരു ദിവസത്തിനുള്ളിൽ നിങ്ങൾ
പരാജിതനായിരുന്നില്ല,
പണമില്ലാതെ ഞാൻ റൊട്ടി മേടിക്കാൻ ഓടി
പോയതുപോലെയാണ്. Give me grace and I can do it.
എന്റെ കൃപയുണ്ടെങ്കിൽ സാധ്യമാണെന്ന് പറയാം.
I want you to confess something to God.
ദൈവത്തിന് മുമ്പാകെ ഒരു കാര്യം നിങ്ങൾ ഏറ്റു പറയാനായിട്ട് ഞാൻ ഇന്ന് നിങ്ങളെ
ഉത്സാഹിപ്പിക്കുന്നു.
ദൈവമേ, നീ എനിക്ക് കൃപ നൽകുന്നെങ്കില് നീ എല്ലാം എനിക്ക് ചെയ്യുവാൻ സാധ്യമാണെന്ന് ഏറ്റു പറയാം.
Everything you tell me to do,
നീ എന്നോട് പറയുവാൻ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നതും നീ കൽപ്പിക്കുന്നതും എല്ലാം ചെയ്യുവാൻ ഞാൻ
സാധ്യത
എനിക്ക് ചെയ്യാം.
Not what I want,
ഞാൻ ചെയ്യാൻ
ആഗ്രഹിക്കുന്നത്
ഞാൻ എന്റെ മകനോട് പറയുകയാണ് പോയി റൊട്ടി മേടിച്ചുകൊണ്ട് വരിക എന്ന് പറഞ്ഞു വിട്ടാൽ അവൻ പോയി ഒരു കാർ മേടിക്കാൻ ചെന്നാൽ അവനോട് പണം
ഉണ്ടാകും.
ഞാൻ അവനോട് പറയാൻ ചെയ്യുവാൻ പറയുന്ന കാര്യങ്ങൾക്ക് ഒക്കെ ഞാൻ അവന് പണം കൊടുത്തു.
Everything God wants me to do in my life, He will give me grace.
എന്റെ ജീവിതത്തിലെ ഞാൻ ചെയ്യണമെന്ന് പിതാവ് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്കെല്ലാം അവൻ കൃപ
നൽകും. Don't say, oh, I can't do it and I can't do it.
ഒരിക്കലും പറയരുത് എനിക്ക് ചെയ്യുവാൻ സാധ്യമല്ല, എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല.
Without grace you can do nothing.
കൃപയില്ലാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധ്യമല്ല.
Absolutely certain.
അത് 100% ഉറപ്പുള്ള കാര്യം.
But God doesn't want you to do it without grace.
എന്നാൽ നിങ്ങൾ കൃപയില്ലാതെ ചെയ്യുവാനായിട്ട്
സ്നേഹിക്കാന്നുള്ളത്
പ്രയാസമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ?
Go to God for the money.
ദൈവത്തിനടുക്കൽ പണത്തിനായിട്ട് പോവുക.
That means for the grace.
അതായത് അർത്ഥം നിങ്ങൾ കൃപയ്ക്കായിട്ട് യാചിക്ക.
Lord, this is a little expensive item. To love this person is not easy.
ഇത് അല്പം വിലപിടിപ്പുള്ള കാരണമാണ് കാര്യമാണ്, ഈ സഹോദരനെ സ്നേഹിക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നില്ല.
Love some brothers is like 5 rupees.
ചില സഹോദരന്മാരെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ വെറും 5 രൂപ എന്ന്
പറയുന്നവരാണ്.
വേറെ ഒരാളെ സ്നേഹിക്കുക എന്ന് പറയുന്നത് 500 രൂപ
വരെയുള്ളതാണ്.
അപ്പോൾ എങ്ങനെയാണ് നമുക്ക്
സാധ്യമാകും?
അടുത്ത് ചെന്ന് പറയാ, പിതാവേ ഇത് വളരെ വിലപിടിപ്പുള്ളതാണ്, നീ എനിക്ക് പണം തരിക, നീ എനിക്ക് കൃപ തരിക, ഞാനത് സാധിക്കും, ഞാൻ അത് ചെയ്യുമെന്ന്
പറയുക.
നമ്മൾ അത്
വിശ്വസിക്കുന്നത്
ദൈവത്തിന്റെ വചനം പറയുന്നത് വായിച്ചിട്ടുണ്ടോ? ഒരു അവിശ്വാസിയായിട്ടുള്ള ഒരു ഭർത്താവിനും കീഴ്പ്പെടുത്തിപ്പാൻ സഹോദരന്മാർക്ക്
സാധിക്കുന്നുണ്ടോ? പവർ ഓഫ് സബ്മിഷൻ
പല ആൾക്കാർക്കും ആ കീഴടങ്ങിയിരിക്കുന്നതിന്റെ ആ ശക്തി അറിയില്ല.
They understand the power of rebellion.
അവരെ മനസ്സിലാക്കിയിരിക്കുന്നത് എതിർത്ത് നിൽക്കുന്നതിന്റെ ശക്തിയാണ്.
No, nationalists, communists.
പറയാമോ, നാഷണലിസ്റ്റ്, കമ്മ്യൂണിസ്റ്റുകാര്,
ടെററിസ്റ്റ്,
കീഴട പ്രവർത്തകർ,
they got power.
അവർക്ക് ശക്തിയുണ്ട്.
They can do so many things.
അവർക്ക് ധാരാളം കാര്യങ്ങൾ ചെയ്യാം.
Threaten people.
മനുഷ്യരെ ഭയപ്പെടുത്താം.
But the power of submission.
കീഴടങ്ങിയിരിക്കുന്നതിന്റെ ആ ഒരു ശക്തി.
Satan came with the power of rebellion in heaven.
സ്വർഗത്തിൽ സാത്താൻ ആ എതിർപ്പിന്റെ ആ ശക്തിയുമായിട്ട് കടന്നു പോകുന്നു.
He destroyed the world.
അവൻ ലോകത്തെ നശിപ്പിച്ചു.
Made everybody rebel.
എല്ലാ മനുഷ്യരെയും അവൻ എതിർത്തു.
Jesus came into that world with the power of submission.
ആ യേശു ക്രിസ്തു അതേ ലോകത്തിലേക്ക് ആ താഴ്മയിലെ കീഴടങ്ങുന്ന ആത്മാവുമായിട്ട് കടന്നു.
Submitted. അവൻ ജീവനെ killed and he submitted.
അവരവനെ കൊന്ന സമയത്തും അവൻ കീഴടങ്ങി.
And he overcame the devil.
അവൻ സാത്താനെ ജയിച്ചു, ജയാളിയായി.
So which is more powerful?
ഏതാണ് ശക്തിയുള്ളത് നിങ്ങൾ പറയുക സഹോദരന്മാരെ?
Power of rebellion or the power of submission?
ആ എതിർപ്പിന്റെ ശക്തിയാണോ കീഴടങ്ങളുടെ താഴ്മയുടെ ആ ശക്തിക്കാണോ ജയമുള്ളത്?
No, the answer.
നിങ്ങളുടെ അർത്ഥം.
Okay, now let's turn to 1 Peter 3.
ഒന്ന് പത്രോസ് മൂന്നാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു പോകാം.
Have you read this verse? In the same way, you wives be submissive to your husbands.
നിങ്ങൾ ഈ വചനം വായിച്ചിട്ടുണ്ടോ?
ചാപ്റ്റർ 3 വേഴ്സ് 1.
ഒന്ന് പത്രോസ് 3:1 ഭാര്യമാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാർ കീഴടങ്ങിയിരിക്കി. അവൻ വല്ലവരും വചനമനുസരിക്കാത്ത പക്ഷം ഭയത്തോടുകൂടി നിങ്ങളുടെ നിർമ്മലമായ നടപ്പ് കണ്ടറിഞ്ഞ് വചനം കൂടാതെ ഭാര്യമാരുടെ നടപ്പിനാൽ ചേർന്ന് വരുവാൻ ഇടയാകും. മലയാളത്തിൽ അത് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ അങ്ങനെ ഇരുന്നാൽ ഈ വിധം എന്നൊരു വചനം ഇംഗ്ലീഷിൽ നമ്മൾ കാണാൻ സാധിക്കുന്നുണ്ട്.
ഇൻ ദ സെയിം വേ,
ഈ വിധം തന്നെ.
വിച്ച് വേ?
ഏത് വഴിയിലൂടെ, ഏത് വിധത്തിൽ?
വേഴ്സ് 18 ചാപ്റ്റർ 2
2:18
സെർവന്റ്സ് ബി സബ്മിസീവ് ടു യുവർ മാസ്റ്റേഴ്സ്.
വേലക്കാരി പൂർണ്ണ ഭയത്തോടെ യജമാന്മാർക്ക്, നല്ലവർക്കും ശാന്തന്മാർക്കും മാത്രമല്ല മൂർഖന്മാർക്കും കൂടെ കീഴടങ്ങിയിരിക്കും.
ആൻഡ് ആസ് ജീസസ് ഓൾസോ suffered and submitted, verse 21.
ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു.
Leaving you an example.
തന്റെ കാൽക്കൂട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചു.
In the same way,
ഇതേ മാർഗത്തിലൂടെ,
like Jesus,
യേശു ക്രിസ്തുവിന്റെ മാർഗത്തിലൂടെ,
submitted
കീഴടങ്ങിയിരിക്കുകയും.
And what happens when a wife submits?
ഒരു ഭാര്യ കീഴടങ്ങുമ്പോൾ എന്ത് സംഭവിക്കുന്നു?
It says, you can, verse chapter 3 verse 1, you can win your husband without speaking one word.
നിങ്ങൾ ഒരു വചനം പോലും സംസാരിക്കാതെ അവിശ്വാസിയായ നിങ്ങളുടെ ഭർത്താവിന്റെ ആത്മാവിനെ നിങ്ങൾക്ക് നേടുവാൻ സാധിക്കും എന്നാണ് ഒന്നാം വാക്യം
പറയുന്നത്.
അതാണ് ശക്തിയുള്ള അതിശക്തമായ ഒരു ശക്തിയാണ്.
I heard of a sister who had an unconverted husband.
ഒരു അവിശ്വാസിയായിട്ടുള്ള ഭർത്താവുള്ള സഹോദരിയുടെ ഒരു കാര്യം ഞാൻ
കേട്ടിട്ടുണ്ട്.
അവനെല്ലായ്പ്പോഴും അവരുടെ നേരെ കോപിഷ്ടനാകുകയും ഉച്ചത്തിൽ സംസാരിക്കുകയും ചീത്ത വിളിക്കുകയും
ചെയ്യുമായിരുന്നു.
അവളോട് വളരെ കോപിഷ്ടനായിട്ട് അത് വലിച്ചെറിഞ്ഞിട്ട് അദ്ദേഹം പുറത്തേക്ക് പോയി.
And she went into her room.
അവളുടെ മുറിയിലേക്ക്
പോയി. Started praying loud.
ഉച്ചത്തിൽ നിലവിളിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി.
So he went near the bedroom window to hear what is his wife praying.
അവനെ ആ ബെഡ്റൂമിന്റെ ജനലിന്റെ അടുത്ത് ചെന്ന് എന്താണ് തന്റെ ഭാര്യ പ്രാർത്ഥിക്കുന്നത് കേൾക്കാൻ നിന്ന്.
He thought he would hear her praying, Lord, please save this unconverted husband of mine.
അവൻ വിചാരിച്ചിരിക്കുന്നതാണ് കർത്താവേ, അവിശ്വാസിയായിട്ടുള്ള എന്റെ ഭർത്താവ് രക്ഷിക്കപ്പെടുവാൻ സഹായിക്കണമേ എന്ന് ഉള്ളതാണ്.
He didn't hear her praying that.
എന്നാൽ അങ്ങനെ ഒരു പ്രാർത്ഥനയല്ല അവർ കേട്ടത്.
He was praying, oh Lord, please show me where I have done something wrong, that I have hurt my husband again.
അവൾ ഇങ്ങനെയാണ് പ്രാർത്ഥിച്ചത്, കർത്താവേ എന്റെ ഭർത്താവിനോട് തെറ്റായ രീതിയിൽ ഞാൻ എന്താണ് ചെയ്തതെന്ന് എന്നെ നീ കാണിക്കണമേ എന്നാണ്.
Help me to be a better wife to my husband.
എന്റെ ഭർത്താവിന്റെ മുമ്പിൽ നല്ലൊരു ഭാര്യയായി പറഞ്ഞ് എന്നെ സഹായിക്കണമേ എന്നാണ് പ്രാർത്ഥന.
He was so surprised to hear her pray like that.
ഇങ്ങനെ ഒരു പ്രാർത്ഥന അവളിൽ നിന്ന് കേട്ടപ്പോൾ അവൻ വളരെ അത്ഭുതപ്പെടുകയാണ്.
It broke his heart.
അത് അവന്റെ ഹൃദയത്തെ അവനെ ആ പ്രാർത്ഥനയ്ക്ക് ശേഷം പോയി ദൈവത്തിന് മുമ്പാകെ മാനസാന്തരപ്പെട്ട് പശ്ചാത്തലത്തിൽ മാനസാന്തരപ്പെട്ട് ഒരു
ദൈവവേദനായിട്ടുള്ളതിന്
മുമ്പാ കീഴടങ്ങിയിരിക്കുന്നതിന്റെ ആ ശക്തി നിങ്ങൾ കണ്ടോ സഹോദരന്മാരെ.
ഗോഡ് ഈസ് മൈറ്റി.
ദൈവം മഹാനാണ്.
ഹി കാൻ ഡു അമേസിംഗ് തിങ്സ്.
അവനെ വളരെ
ഇഫ് യു
അത്ഭുതങ്ങളായ കാര്യങ്ങൾ
ഓണർ ഹിം,
നിങ്ങൾ അവനെ ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ.
ഇഫ് യു ഓണർ ഹിം, ഹി വിൽ honor you.
നിങ്ങൾ അവനെ ബഹുമാനിക്കുന്നെങ്കിൽ അവൻ നിങ്ങളെയും ബഹുമാനിക്കും.
God can do miracles if you will trust him for grace.
കൃപയ്ക്കായി നിങ്ങൾ അവനെ വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അവൻ അത്ഭുതങ്ങളെ ചെയ്യുവാൻ സാധ്യമുള്ളത്.
He can make you obey everything that is in the Bible.
ദൈവത്തിന്റെ എല്ലാ കൽപ്പനകളെയും ധരിപ്പാൻ നിങ്ങളെ അവൻ പ്രാപ്തരാക്കും.
Let's turn to Matthew chapter 5.
അഞ്ചാം അധ്യായത്തിലേക്ക് കടന്നു വരിക.
You know, Matthew 5, 6 and 7 is a continuous teaching, the Sermon on the Mount.
നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, അഞ്ചും ആറും ഏഴും പലപേരുള്ള ആ ഒരു പ്രഥമ തിരുപ്രഭാഷണമാണെന്നുള്ള കാര്യം.
And those are the words at the end of which he said, if you obey these words of mine, you build your house on the rock.
ഞാൻ ഇതാണ് അവൻ പറഞ്ഞത്, എന്റെ വചനങ്ങളെ കേട്ട് അനുസരിച്ച് പ്രമാണിക്കുന്നവൻ
ആഴത്തിൽ
കുഴിച്ച് ആ ഭവനം പണിതവനാണെന്നും.
And the first word he spoke were this.
അവൻ ആദ്യം സംസാരിച്ച വചനം ഇതാണ്,
blessed are the poor in spirit.
ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ.
For theirs is the kingdom of heaven.
സ്വർഗരാജ്യം അവർക്കുള്ളത്.
Blessed are the poor in spirit.
ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ.
Those are the first words.
യേശുക്രിസ്തു സംസാരിച്ച ആദ്യ വചനമാണ്.
If you want to dig deep,
നിങ്ങൾ ആഴത്തിൽ കുഴിക്കണമെങ്കിൽ,
here is the first thing you have to dig.
ആദ്യം നിങ്ങൾ കുഴിക്കേണ്ട ആദ്യ പടി ഇതാണ്. ആത്മാവിൽ ദരിദ്രരാവുക.
The whole chapter 5, chapter 6, chapter 7 is digging deep.
അധ്യായങ്ങളിൽ നമ്മൾ ആഴത്തിൽ കുടിക്കുന്നതാണ് വായിച്ചത്.
And what is the first thing we have to dig?
ആദ്യം നമ്മൾ കുടിക്കേണ്ട കാര്യം എന്താണ്?
To be poor in spirit.
ആത്മാവിൽ ദരിദ്രരായി തീരുക.
What does that mean?
അതിന്റെ അർത്ഥം എന്താണ്?
It is so important to understand this.
അത് എന്താണെന്ന് മനസ്സിലാക്കുക വളരെ
പ്രധാനമാണ്. Heaven belongs to such people.
ഇവിടെ പറയുന്നു സ്വർഗരാജ്യം അങ്ങനെയുള്ളവർക്കെന്ന്.
Isn't that good? Heaven belongs to me.
എങ്ങനെ ആത്മാവിൽ ആ ദരിദ്രാവസ്ഥയിൽ ആയിക്കൊണ്ട് സ്വർഗരാജ്യത്തെ
അവകാശമാക്കാവുന്ന
ഉച്ചത്തിൽ സംസാരിക്കുകയും ഉച്ചത്തിൽ പ്രാർത്ഥിക്കുകയും ഉച്ചത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നവർക്ക് വേണ്ടി ഉള്ളതല്ല സ്വർഗരാജ്യം.
Heaven doesn't belong to people who have got a lot of Bible knowledge and who can preach very well.
നല്ലപോലെ പ്രസംഗിക്കുകയും തിരുവേദനത്തെ കുറിച്ച് നല്ല ജ്ഞാനമുള്ളവർക്ക് വേണ്ടി ഉള്ളതല്ല സ്വർഗരാജ്യം.
Whom does heaven belong to?
സ്വർഗരാജ്യം ആർക്കാണ് അവകാശമായിരിക്കുന്നത്?
Don't think heaven belongs to everybody who comes to the meeting.
എല്ലാ മീറ്റിംഗിലും കടന്നു വരുന്നവർക്കുള്ളതാണ് സ്വർഗരാജ്യം.
100 people can sit in a meeting.
നൂറ് പേർക്ക് ഒരു മീറ്റിംഗിൽ
അതിൽ
വെറും പത്ത് പേർ മാത്രമേ സ്വർഗരാജ്യം
അവകാശമാക്കൂ.
സ്വർഗരാജ്യം ആത്മാവ് ദരിദ്രമുള്ളവർക്ക്
അങ്ങനൊരു
വചനം വായിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ പറയും, കർത്താവേ ഇതിന്റെ അർത്ഥം എന്താണെന്ന്
മനസ്സിലാക്കണമേ.
അങ്ങനെ ആത്മാവിന്റെ ദരിദ്രാവസ്ഥ ഞാൻ ആയി കഴിയുമ്പോൾ സ്വർഗരാജ്യം മുഴുവൻ എന്റേതായിരിക്കും.
I often sense this kingdom of heaven is, the poor in spirit is like a master key that can open every door.
ഞാൻ പലപ്പോഴും ഇങ്ങനെ പറയാറുണ്ട്, ആത്മാവിൽ ദരിദ്രായിരിക്കുക എന്ന് പറയുന്നതിന്റെ അർത്ഥം ഒരു താക്കോൽ ഉപയോഗിച്ച് എല്ലാ കൂട്ടുകളും തുറക്കാൻ
സാധിക്കും.
സ്വർഗരാജ്യം വലിയൊരു കൊട്ടാരം, ധാരാളം മുറികളുള്ള ഒരു കൊട്ടാരമാണ് എന്ന്
ചിന്തിക്കുക.
ആത്മാവിന്റെ ദരിദ്രാവസ്ഥ എന്ന് പറയുന്നത് ഒരു താക്കോലാണ്.
I can open every door and take all the treasures in every room if I have this one key.
ഈ ഒരു താക്കോൽ എന്റെ കൈവശം ഉണ്ടെങ്കിൽ ഈ കൊട്ടാരത്തിലുള്ള എല്ലാ മുറികളും തുറക്കുകയും അവിടെയുള്ള എല്ലാ ധനങ്ങളും എനിക്ക്
കൈവശം.
സ്വർഗരാജ്യത്തിലെ ധനം.
If I have this one master key.
ഈ ഒരേ ഒരു കീ, ഈ മാസ്റ്റർ താക്കോൽ ഉണ്ടെങ്കിൽ എനിക്ക്
സാധിക്കും.
ആത്മാവിൽ ദരിദ്രനായാൽ മാത്രം.
What does it mean?
എന്താണ് അതിന്റെ അർത്ഥം?
We can use an illustration from being poor in money.
ധനപരമായിട്ട് ദരിദ്രനാകുന്നതിനോട് ബന്ധപ്പെടുത്തി
like the beggars in India.
ഇന്ത്യയിലെ
I've seen people beg 20 years ago in Bangalore, today also they are begging.
ഞാൻ കണ്ടിട്ടുണ്ട് 20 വർഷം മുമ്പ് ബാംഗ്ലൂരിൽ ഭിക്ഷ യാചിക്കുന്നവർ ഇന്നും അതേ ജോലി തന്നെ
ചെയ്യുന്നതായിരുന്നു.
ഞാൻ പലപ്പോഴും അത്ഭുതകരം തന്നായിട്ടുണ്ട്. എന്റെ ഇത്
മരിച്ചില്ലായിരുന്നു.
ഇന്നും അവൻ ഈ തെരുകളിൽ
യാചിക്കുന്നു. അതർ പീപ്പിൾ ലിവിംഗ് ഇൻ ഹൗസസ് ഹൂ ഡൈഡ് ലോങ് അഗോ.
നല്ല ഭവനങ്ങൾ താമസം ചെയ്തവർ പലരും പണ്ടേ മരിച്ചു
പോയിരിക്കുന്നു.
ഈ മനുഷ്യൻ ഇന്നും തെരുവിൽ ഭിക്ഷയാഴ്ച ഇങ്ങനെ തന്നെ ജീവിക്കുന്നു.
ഹൗ ഡസ് ഹി ലിവ്?
അവൻ എങ്ങനെയാണ്?
ഹി ഗോസ് ഫ്രം ഹൗസ് ടു ഹൗസ്.
ഒരു ഭവനത്തിൽ നിന്നും വേറെ ഭവനത്തിലേക്ക് പോകുന്നു.
എവ്രി ഡേ,
എല്ലാ ദിനവും.
ഐ ആം എ നീഡി പേഴ്സൺ.
ഞാൻ ആവശ്യക്കാരനാണെന്ന് പറയും.
He will not go like that.
അവനെ നമുക്ക് അതൊരു അപമാനമുള്ള കാര്യമാണ്.
He is not ashamed.
അവനെ അങ്ങനെ ഒരു മാനമില്ല.
ചിലർ
പറയും ഇവിടെ കടന്നു പോവാ, ഇവിടെ
വരുന്നതാണ്.
നാളെയും അവൻ അവിടെ തന്നെ വരുന്നു.
Why?
എന്തുകൊണ്ട്?
Because he is so needy.
കാരണം അവൻ അത്രയ്ക്ക് അത്യാവശ്യമുള്ളവനാണ്.
I learn a lesson from that beggar.
ആ ഭിക്ഷക്കാരനിൽ നിന്ന് ഞാനൊരു പാഠം പഠിച്ചു.
I say, Lord, and this is how I must be at your gate every
day. ഭർത്താവേ, ഈ ഭിക്ഷക്കാരനെ പോലെ നിന്റെ പ്രഭാസനത്തിൽ ഞാൻ എല്ലാ ദിവസവും ആയിരിക്കേണ്ട ആവശ്യമില്ല.
I won't go to the gates of men.
ഞാൻ മനുഷ്യരുടെ വാതിലിലേക്ക് പോവില്ല.
At the gates of God.
ദൈവത്തിന്റെ വാതിലിലേക്ക് ഞാൻ
കടന്നുപോകും. I don't have grace for today's problems.
ഭർത്താവേ, ഇന്നത്തെ എന്റെ പ്രശ്നങ്ങൾക്കുള്ള കൃപ എനിക്കില്ല, അതിനെ സഹായിക്കണമേ എന്ന് ഞാൻ
പ്രാർത്ഥിച്ചു.
ആ കുറ്റക്കാരന് ബാങ്കിൽ ഒരു അക്കൗണ്ട് ഇല്ല.
He lives from day to day.
അവൻ ഓരോ ദിവസവും
he gets and he eats and tomorrow morning he still can his NDA again.
അവൻ ഇന്ന് ലഭിക്കുന്നു, ഇന്ന് അവൻ ഭക്ഷിക്കുന്നു. നാളെ രാവിലെ നോക്കുമ്പോൾ അവന്റെ ഭിക്ഷാപാത്രം ശൂന്യമായി.
He has to go to the gates again.
വീണ്ടും അവൻ ആ വാതിൽ, ജനങ്ങളുടെ വാതിലേക്ക് പോകാൻ
ആവശ്യമില്ല.
അതാണ് യേശുക്രിസ്തു പറഞ്ഞ ഇങ്ങനെ
വേണം.
നാളെ കുറിച്ച് ഞാൻ വിചാരപ്പെട്ടത്
come day by day.
ഓരോ ദിവസവും
Lord, I'm not asking you for grace for 25 days, for 25 years.
ഇതാവേ, 25 വർഷങ്ങൾക്കുള്ള കൃപയ്ക്കല്ല ഞാൻ എന്നോട് ആവശ്യം. ഇന്നത്തേക്ക് ആവശ്യമല്ല.
Something in my tin can for today.
എന്റെ പക്ഷേ പാത്രത്തിലേക്ക് ഇന്നത്തേക്ക്
ആവശ്യമുള്ളത്
നമ്മുടെ ആ ആവശ്യം നമ്മൾ മനസ്സിലാക്കുക.
അങ്ങനെയുള്ള
ഒരു മനുഷ്യനെ സ്വർഗരാജ്യം മുഴുവനും അവന്റെ സ്വായത്തമാക്കാൻ സാധ്യമാണ്.
സദൃശവാക്യങ്ങൾ
6-ാം അധ്യായത്തിന്റെ ഈ വചനം നിങ്ങൾ നോക്കുക. സദൃശവാക്യങ്ങൾ
8-ാം അധ്യായം 34
34-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ
വായിച്ചത്, ഇസ് ദ മാൻ ഹു ലിസൺസ് ടു മീ വാച്ചിംഗ് ഡെയിലി അറ്റ് മൈ ഗേറ്റ് വെയിറ്റിംഗ് അറ്റ് മൈ ഡോർ പോസ്റ്റ്.
ദിവസം പ്രതി എന്റെ പടിവാതിൽക്കൽ ജാഗരിച്ചു എന്റെ വാതിൽക്കട്ടളത്തിൽ കാത്തുകൊണ്ടും എന്റെ വാക്കുകൾ അനുസരിക്കുന്ന മനുഷ്യൻ ഭാഗ്യം.
ഹി ഹു ഫൈൻഡ്സ് മീ ഫൈൻഡ്സ് ലൈഫ് ആൻഡ് ഒബ്ടെയ്ൻസ് ഫേവർ ഫ്രം ദ ലോർഡ്.
എന്നെ കണ്ടെത്തുന്നവൻ ജീവനെ കണ്ടെത്തുന്നു, അവൻ യഹോവയുടെ കടാക്ഷം പ്രാപിക്കുന്നു.
He gets grace from the Lord.
അവൻ ദൈവത്തിൽ നിന്ന് കൃപ ലഭിക്കുന്നു.
Because he waits at the gate.
കാരണം അവൻ ദിനം പ്രതി അവന്റെ പടിവാതത്തിൽ ജാഗരിച്ചു.
Just like the beggar waiting for money.
പണത്തിനായിട്ട് പിച്ചക്കാരൻ നിൽക്കുന്നു.
We are waiting for grace.
നമ്മൾ കൃപയ്ക്കായിട്ട് ദൈവത്തിന്റെ
പടിവാതത്തിൽ
എല്ലാ ദിനവും
Lord for today.
കർത്താവെ ഇന്നത്തെ
ആവശ്യമായിട്ട്
എന്റെ എല്ലാ കാര്യങ്ങളെയും സന്ധിക്കുവാനായിട്ട് എന്നെ സഹായിക്കണമേ.
Blessed is the man who waits before God every day.
എല്ലാ ദിനവും ദൈവത്തിന്റെ മുമ്പാകെ അവന്റെ കൃപയ്ക്കായിട്ട് നിൽക്കുന്ന ഭാഗ്യവാൻ.
When we are first converted,
നിങ്ങൾക്കറിയാവ നമ്മൾ ആദ്യമായിട്ട് രക്ഷിക്കപ്പെട്ടപ്പോൾ
we are all like that.
നമ്മൾ എല്ലാവരും അതുപോലെ ആയിരുന്നു.
We wait before God.
നമ്മൾ ദൈവത്തിന് മുമ്പാകെ ആത്മനിൽക്കുന്നു.
Our problem is after a few years.
എന്നാൽ അല്പകാലങ്ങൾക്ക് ഒരു വർഷങ്ങൾക്ക് ശേഷം
we begin to relax.
നമ്മൾ വിശ്രമിക്കാൻ തുടങ്ങി.
We think now I don't need to go.
ഇപ്പോൾ എനിക്ക് പോകേണ്ട ആവശ്യമില്ല.
Now I know so much of the Bible.
എനിക്കിപ്പോൾ തിരുവചനത്തെ കുറിച്ച് ഇത്ര അറിവുണ്ട്.
I am a respected brother in the church.
ഞാൻ സഭയിലെ ആ ബഹുമാന്യനായ ഒരു സഹോദരനാണ്.
We don't need to go to God like that anymore.
അങ്ങനെ ദൈവത്തിനടുക്കളോട്ട് പോകേണ്ട ആവശ്യമെനിക്കില്ല. ആ ഒരു കുഴപ്പം ആ ഒരു കുറ്റം എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തിട്ടുണ്ട്.
I have been ashamed of myself.
എന്നെ കുറിച്ച് ഞാൻ പലപ്പോഴും
I say, Lord, please bring me back to those early days when I used to wait upon you every day.
എന്റെ ജീവിതത്തിന്റെ ആദ്യ കാലത്ത് ഞാൻ നിന്റെ കൃപയ്ക്കായിട്ട് കാത്തിരുന്ന അവസ്ഥയിലേക്ക് എന്നെ
കൊണ്ടുവരണമെന്ന്.
ഞാനൊരു ആത്മീയമായിട്ടുള്ള ദുഃഖത്തെ പോലെ എല്ലാ ദിവസവും
ജീവിക്കാനാകുന്നു.
അപ്പോൾ എനിക്കറിയാം ഞാൻ ആ സ്വർഗരാജ്യം മുഴുവനും
എന്റേതായിട്ട്
നിങ്ങളെ ഓരോരുത്തരെയും നിങ്ങളുടെ പ്രാരംഭ രാജ്യത്തിലെ ജീവിതത്തിലെ നിങ്ങളായിരുന്നപ്പോഴായിരുന്നു നിങ്ങളെ ഉത്സാഹിപ്പിക്കുന്നത്.
How you used to seek the Lord in those days.
നിങ്ങളുടെ പ്രാരംഭ ക്രിസ്ത്യ ജീവിതത്തിന്റെ ദിനങ്ങളിൽ നിങ്ങൾ എങ്ങനെയായിരുന്നു ദൈവത്തെ അന്വേഷിച്ചിരുന്നത്?
You didn't know the Bible, you didn't know anything.
നിങ്ങൾക്ക് തിരുവചനമോ ഒന്നും അറിയാത്ത കാലം.
Praise God. നിങ്ങൾ
ദൈവത്തിനായിട്ട് കാത്തിരുന്നു.
Now you may know so much and you are so experienced and you have so much Bible knowledge.
നിങ്ങൾക്ക് ഇപ്പോൾ ധാരാളം തിരുവചന ജ്ഞാനമുണ്ട്. ധാരാളം പ്രായോഗിക
പരിജ്ഞാനമുണ്ട്. You don't feel you should wait before the Lord.
അപ്പോൾ നിങ്ങൾ വിചാരിക്കും ദൈവത്തിനായിട്ട് കാത്തിരിക്കേണ്ട ആവശ്യമില്ല.
That's why you are so poor.
അതുകൊണ്ടാണ് നീ ഇന്നും ദരിദ്രനായിരിക്കും.
Some problem comes, there is no grace to handle it.
അതുകൊണ്ടാണ് പെട്ടെന്ന് ഒരു പോലെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ തോൽവിയാനുള്ള കൃപയില്ല.
I ask brothers, believers this question.
ഞാൻ വിശ്വാസികളോട് ഈ ചോദ്യം ചോദിക്കുന്നു.
Is there any problem in the world which God cannot solve?
ലോകത്തിലുള്ള എന്തെങ്കിലും പ്രോബ്ലം യേശുവിനെ
അങ്ങനെയുള്ളോ? It's like some very good mathematician who says, bring me any math problem, I can solve it.
കണക്ക് ശാസ്ത്രത്തിലെ വളരെ പരിചയമുള്ള ഒരു വ്യക്തി പറയുന്നതാണ്, നിങ്ങൾ എത്ര പ്രശ്നം പഠിച്ചാൽ കണക്ക് കൊണ്ടുവരിക, ഞാൻ അത് സോൾവ് ചെയ്ത് തരാം.
God says,
ദൈവം പറയും,
bring me any problem in the world, I can solve it.
ലോകത്തിലെ എന്ത് പ്രശ്നങ്ങളും നിങ്ങൾ കൊണ്ടുവരാൻ എനിക്കത് സോൾവ് ചെയ്യാൻ സാധ്യമാണ്.
Is it right or wrong? It can God do it or not?
ജീവിതത്തിൽ ജീവൻ സാധ്യമാണോ അല്ലയോ?
Yes. Any problem in your life?
ജീവിതത്തിലെ എല്ലാ പ്രശ്നവും ഏത് പ്രശ്നം?
Is there some problem in your life today?
നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇന്നുണ്ടോ?
Who is there without problem?
പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യൻ ലോകത്തിലാരുണ്ട്?
Nobody.
ആരും തന്നെ.
The Bible says many are the afflictions of the righteous.
നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാണെന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്.
Which means few are the afflictions of the unrighteous.
അതിന്റെ അർത്ഥം അനീതിയുള്ളവന്റെ അനർത്ഥങ്ങൾ വളരെ കുറച്ചാണ്.
But many are the afflictions of the righteous.
നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാണ്.
Because righteous man lives in such an upright way, the devil hates him so much.
കാരണം അവൻ നീതിനിഷ്ഠനും
നിർമ്മലനുമായിട്ട്
അത് ഇഷ്ടപ്പെടാതിരിക്കുകയും അവൻ ധാരാളം അനർത്ഥങ്ങൾ വരികയും ചെയ്യും.
You know the rest of that verse?
Now, ആ വചനത്തിന്റെ ശേഷ ഭാഗം എന്താണെന്ന് അറിയാമോ?
But the Lord delivers him from all of them.
യഹോവ അതിൽ നിന്നൊക്കെ അവനെ വിടുവിക്കുന്നു.
Do you know where that verse is?
ആ വചനം എവിടെയാണെന്ന് അറിയാമോ?
Psalm 34.
34-ാം സങ്കീർത്തനത്തിലാണ് അവൻ.
All of you must know that verse.
നമുക്ക് എല്ലാവർക്കും അറിഞ്ഞിരിക്കുന്ന
verse 19.
19-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു.
There are a few verses like this that everybody must know.
ഇങ്ങനെയുള്ള ചില വചനങ്ങൾ എല്ലാവരും
മനപ്പാടാമത്തൊമ്പതാം
അസംഖ്യമാകുന്നു.
അവ
എല്ലാത്തിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു. എല്ലാത്തിൽ നിന്നും
not some of them,
ചിലയിൽ നിന്നല്ല,
not most of them,
ആ ഭൂരിഭാഗത്തിൽ നിന്നുമല്ല,
all,
എല്ലാത്തിൽ നിന്നും.
How is that?
അതെങ്ങനെയാണ്?
Because he can solve every problem.
കാരണം ദൈവത്തിന് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തുവാൻ സാധ്യമാണ്.
Think of this verse in Psalm 50.
വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിന്നെ വിടുവിക്കുകയും നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും.
Do you think you may need that verse sometime in your life?
നിങ്ങളുടെ ജീവിതത്തിലെ ഈ വചനം നിങ്ങൾക്ക് ആവശ്യമാണെന്ന് ചിന്തിക്കുന്നുണ്ടോ?
Call upon me in the day of trouble.
കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കുക.
We will all face some day of trouble sometime.
നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും പ്രശ്നങ്ങളുള്ള
കഷ്ടകാലം
നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. നമ്മൾ എന്ത് ചെയ്യണം?
Call upon him.
ദൈവത്തെ
വിളിച്ചപേക്ഷിക്കുന്നു.
എന്റെ ജീവിതത്തിൽ എന്നെ വിടുവിക്കുക.
We must believe.
നമ്മൾ വിശ്വസിക്കണം.
No problem God cannot solve.
പ്രശ്നത്തെ പരിഹരിക്കാൻ കഴിയാത്തുള്ള ഒരു പ്രശ്നവും നമ്മുടെ ആദ്യ ജീവിതത്തിൽ.
Physical problem.
ശാരീരിക പ്രശ്നം.
Financial problem.
ധനപരമായിട്ടുള്ള പ്രശ്നങ്ങൾ.
Demons problem.
സാത്താന്റെ പ്രശ്നങ്ങൾ.
Circumstances problem.
സാഹചര്യങ്ങളുടെ
പ്രശ്നം. People's problem.
ജനങ്ങളുടെ പ്രശ്നം.
Doesn't make a difference.
ഇതൊന്നും നമ്മുടെ ജീവിതത്തിൽ ഒരു ഭാഗം.
Any problem.
എന്ത് തന്നെ ആയാലും.
God can handle it.
ദൈവത്തിന് അത് പരിഹരിക്കാൻ സാധ്യമാണ്.
Solve it.
ദൈവത്തിന് പ്രശ്നം പരിഹരിക്കാൻ.
I find the whole Bible is a full of stories of God solving problems.
ഈ ദൈവത്തിന്റെ വചനത്തിൽ ഉടനീളം ഞാൻ കണ്ടിട്ടുള്ളത് ദൈവം പ്രശ്നങ്ങളെ പരിഹരിക്കുന്ന കഥകളാണ്.
You ever find a situation in Old Testament or New Testament where God doesn't know what to do?
പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും ഒരു പ്രശ്നത്തിന്റെ മധ്യത്തിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ പകച്ചു നിൽക്കുന്ന ദൈവത്തെ നിങ്ങൾ കാണുന്നുണ്ടോ?
You find Jesus coming into some situation saying, oh, now I don't know what to do here.
യേശു ക്രിസ്തു ഒരു പ്രശ്നത്തിന്റെ മധ്യത്തിൽ വന്നു നിന്ന് ഇപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഒഴിഞ്ഞു നിൽക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ?
No.
ഒരിക്കൽ പോലും ഇല്ല.
Every problem he can solve.
Ella prashnangalum parihrikkan sathyamaanu.
I see the miracles like that.
Anputhangal odayalangal njan anganeyanu.
There is no wine in the feast.
Kalyanathukku avade veen illa.
I can take care of that.
Prashnikkenda njan adu
discount in the lake.
Aa thadagathile
we can take care of that also.
Kudathu vannu adin njan parihrichola.
One man is blind.
Adinayirikkunna manushan.
We can take care of that.
Kaarumilla njan adu ശരിയായിക്കൊള്ളാം.
One man is dead.
ഒരു മനുഷ്യൻ മരിച്ചു കിടക്കുന്നു.
Four days.
നാല് ദിവസമായിട്ട്.
Don't worry. Can handle it.
ഒരു പ്രശ്നവുമില്ല. ഞാൻ അത് ശരിയായിക്കൊള്ളാം.
That is the story of the gospel.
അതാണ് സുവിശേഷത്തിന്റെ കഥ.
But supposing the gospels were written like this.
എന്നാൽ സുവിശേഷം എങ്ങനെയാണ് എഴുതിയിരിക്കുന്നതെന്ന് ചിന്തിക്കുക.
Jesus went to the wedding feast.
യേശു ക്രിസ്തു കല്യാണസദ്യയിലേക്ക് കടന്നുപോയി.
And there was no wine.
അവിടെ വീഞ്ഞില്ലായിരുന്നു.
So Jesus said, okay, then we need to go home now because there's no more wine left.
വീട്ടിൽ പോകാം എന്നാണ് എനിക്ക് പറഞ്ഞെങ്കിൽ.
Or supposing it was said there was a storm in the lake and then Jesus didn't know what to do and they tried to row and row and Jesus also helped in the rowing and finally they reached the other side.
ഫൈനലി അവർ തിരിച്ചു കൊടുങ്കാറ്റ് വന്നപ്പോൾ ആ കൊടുങ്കാറ്റിലെ യേശു ക്രിസ്തു അവരെ തുഴയുവാനായിട്ട് സഹായിച്ച് വളരെ ബുദ്ധിമുട്ട് കഷ്ടപ്പെട്ട തീരത്തണഞ്ഞാണോ?
And the blind man came and Jesus gave him some money and sent him home. Or Lazarus was dead and Jesus wept and then went away home.
I mean,
if that is the gospel, even our Sunday school children will stop coming to Sunday school. It's all boring stories. Who is interested in this?
Sunday school kunjungal polum parayum ഇത്തരത്തിൽ ബോറടിക്കുന്ന ഈ കഥകൾ കേൾക്കാൻ ഞങ്ങൾ വരുന്നില്ല.
But the gospel is full of saying everything Jesus can solve. This he can solve, he can solve, he can solve.
So he said, ഉടനീളം എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ സാധ്യമായ രീതിയിലാണ് നമ്മൾ കാണുന്നത്.
I see the gospel stories like that.
വിശേഷമുള്ള കഥകൾ ഞാൻ അങ്ങനെയാണ്.
Anybody who came to Jesus,
യേശു ക്രിസ്തുവിന്റെ അടുത്തേക്ക് കടന്നു വന്ന ഏത് വ്യക്തി,
one woman was bent down for 18 years.
18 വർഷമായിട്ട് കൂനിയായിരുന്ന ഒരു സ്ത്രീ.
You have a problem for 18 years? You meet Jesus in God.
പതിനെട്ട് വർഷമായിട്ട് നിങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ടോ സഹോദരന്മാരെ, യേശുവിന്റെ മുഖം അന്വേഷിക്കുക. ഇപ്പോൾ അത്
കിട്ടുന്നുണ്ട്.
12 വർഷങ്ങളായിട്ട് രക്തസ്രാവമുള്ള സ്ത്രീ.
She went to so many doctors, they only collected her money and she's poor also at the end of
the poor.
Go to Jesus, no money, no nothing. It's all.
அவர் தந்திரியாய் என்னால் இயேசுவின் அடுக்கிலே போய் ஒரு பண செலவும் இல்லையா உடன் தான் அவருக்கு சௌக்கியம் பிரார்த்தம்
prostitute well known prostitute in town Mary Magdalene on her way to hell
பட்டணத்தில் வளர சக்தியாய் விஞ்ஞானியாய் ஸ்திரீ நரகத்திலேக்கு போகின்றவ
but wants to change her life
அவள் ஜீவத்தை மாற்றுவான் ஆதரவு
no charity will help her nobody will allow her to go into the synagogue
ஒரு பரிசனோ ஒரு சாஸ்திரியோ ஒரு சினோவுலேக்கு மன அவளை
nobody will allow her to enter the house
ஒரு பவனத்தில் பிரவேசிப்பார் ஆதரவு இல்லை இல்ல
changes her life to make her a saint
புரிஞ்சிருக்கிறது ஒரே ஒரு காரியம் மாத்திரமான அவன் ஜனங்களோடு ஜோதிச்சு நீங்க என்னை
விசுவாசிக்கணும்
எனக்கு செய்வான் சாத்தியமானது எனக்கு விசுவாசிக்க சாத்தியமானோ
Sometimes we think he's telling us to go and do it ourselves
சிலப்போ நம்ம விசாரிக்கு நம்ம தனியே போய் செய்வானா அவன் பறையணும்
like this blind man comes
மந்த கண்ணு
அசராய் போய் go and do some eye exercises from tomorrow onwards
இதுக்கு அவனோட போய் இந்த கண்ணினுள்ள சில வியாயாமங்கள் செய்யுங்க அதெல்லாம்
பண்ணுங்க
அங்கனேல்ல அவரோட பார்த்து
சால்ட்
எனக்கா யாரும் செய்யுங்க
ப்ளீஸ் திங்க் ஜீசஸ் டெல்லிங் அஸ் நவ கேன் யூ ட்ரை ஹார்டர் திங்க் see if you can get some idea
சரி நம்ம ஜீசஸ் சிந்திக்கும் நீங்க சிந்தியே நீங்க சிந்திச்சுங்க கொஞ்சம் கூட நல்லதாயிட்டு செய்வா நீங்க சாத்தியமானவன்
ஐ சே லார்ட் ஐ ஹேவ் நோ ஐடியா
நான் பாருங்க இதாவே எனக்கு ஒரு ஒரு ஐடியா
ஐ அம் எ ஃபூல்
நான் ஒரு வித்தியான
ஐ கம் டு யூ அஸ் எ பெகர்
நான் என்ன நடக்கறே ஒரு சிச்சகாரனே போல கடந்து வருது
கிவ் மீ கிரேஸ் We want to see our problems solved in our home,
ஞங்கள பாவனத்துல ஞங்கள பிரச்சனைகள் பரிஹரிக்கிறதுக்கு
our personal life,
ஞங்கள வெற்றி ஜீவத்துல
ஞங்கள சேர்ந்து
ஞங்கள சபையில உள்ள பிரச்சனைகள்
we come to you,
ஞங்கள இந்த பிரச்சனையை கடந்து
வருவோம்,
ஞங்கள திருபதன் தந்தாவே,
help us be a living testimony for you,
ஜீவனுள்ள சாட்சியமாய் இருந்து பாவங்களை நீ சகாயம் செய்யும், இயேசுவின் நாமத்தில்
ஆமென்.